നമ്മളെല്ലാം ഓസ്ട്രേലിയയിലേക്ക് കുടിയേറി പാർത്തെങ്കിലും എവിടെയെങ്കിലും ഒരു കേരളീയ നൃത്തം കണ്ടാൽ, അല്ലെങ്കിൽ മലയാളത്തിലുള്ള ഈരടികൾ കേട്ടാൽ, ഒരല്പനേരം അവിടെ നിന്ന് അത് കേൾക്കാൻ സമയം കണ്ടെത്തും. അത്രയേറെ നമ്മുടെയൊക്കെ ഉള്ളിൽ കേരളവും നമ്മുടെ നാടൻ കലകളുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഓസ്ട്രേലിയയിൽ പലയിടത്തും ചെണ്ട പഠിപ്പിക്കുന്ന സംഘങ്ങളും മലയാളം പഠിപ്പിക്കുന്ന വിദ്യാലയങ്ങളും നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത്തരത്തിൽ കേരളത്തിൻ്റെ തനത് കലയായ കേരള നടനത്തിന് വേണ്ടി മാത്രം ഒരു നൃത്ത വിദ്യാലയം ഓസ്ട്രേലിയയിലുണ്ട്. എസ് ബി എസ് മലയാളത്തിൻ്റെ ഈ പോഡ്കാസ്റ്റിൽ നമ്മൾ കേൾക്കാൻ പോകുന്നത് ഓസ്ട്രേലിയയിലെ കേരള നടനത്തിന് വേണ്ടി മാത്രമുള്ള വിദ്യാലയത്തെ പറ്റിയാണ്. സിഡ്നിയിലെ ലക്ഷ്മി സരസ്വതി സ്കൂൾ ഓഫ് ഡാൻസിനെ കുറിച്ച്. കേരളീയ സംസ്കാരം നമ്മുടെ കലകളുമായി ഇഴചേർന്ന് കിടക്കുന്നവയാണ്. കഥകളി, മോഹിനിയാട്ടം, ഓട്ടം തുള്ളൽ എന്നിങ്ങനെ ഒരുപിടി തനത് കേരളീയ കലകൾ നമുക്കുണ്ട്. അക്കൂട്ടത്തിൽ ഏറ്റവും അവസാനം രൂപം കൊണ്ട കലാരൂപങ്ങളിലൊന്നായിരിക്കും കേരള നടനം. കഥകളിയിൽ നിന്നും മോഹിനിയാട്ടത്തിൽ നിന്നും ആശയങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് കേരള നടനം ഉടലെടുത്തതെന്ന് ലക്ഷ്മി സരസ്വതി സ്കൂൾ ഓഫ് ഡാൻസിന്റെ സ്ഥാപക ലക്ഷ്മി സുജിത് പറയുന്നു.
ഇത് ഈ കല 1960കളിലാണ് നമ്മുടെ കേരളത്തിൽ ഇത് ഉടലെടുക്കുന്നത്. ഇത് കഥകളി ആചാര്യനായ ഗുരു ഗോപിനാഥും അദ്ദേഹത്തിന്റെ ഭാര്യയായ കലാമണ്ഡലം ആദ്യകാല മോഹിനിയാട്ട നർത്തക അധ്യാപികയായിരുന്നു ആയ തങ്കമണി ടീച്ചർ, ഇവര് രണ്ടുപേരും കൂടെയാണ് ഇങ്ങനെ ഒരു പുതിയ കലാരൂപത്തിനെ ഉടലെടുക്കാൻ വേണ്ടി സഹായിച്ചതും അങ്ങനെ ഒരു കലാരൂപം ഉണ്ടാക്കിയതും അവരാണ്. അത് ഉണ്ടാക്കിയത് നമ്മുടെ കേരളത്തിന്റെ തനത് കലയായ കഥകളിയിൽ നിന്നും മോഹിനിയാട്ടത്തിൽ നിന്നും അതിൽ നിന്നുണ്ടായ ഒരു കലയാണ് കേരള നടനം.
ആദ്യകാലങ്ങളിൽ യുവജനോത്സവ വേദികളിൽ മാത്രം ഒതുങ്ങി നിന്ന കേരള നടനത്തിനെ ഇപ്പോൾ സാംസ്കാരിക വേദികളിൽ വലിയ പ്രാധാന്യമാണ് ലഭിക്കുന്നത്.
കേരള നടനം ഇപ്പോൾ കേരളത്തിൽ തന്നെ വളരെ ജനപ്രിയമായ ഒരു കലയായി വളർന്നു വരികയാണ്. ഇത് ഒരു വ്യത്യസ്തമായ ഒരു ക്ലാസിക്കൽ ആർട്ട് ഫോം ആണെന്ന് പറയാം. കാര്യം കഥകളിയുടെയും പിന്നെ മോഹിനിയാട്ടത്തിന്റെയും ഒക്കെ കണ്ടന്റ് ഘടകങ്ങളൊക്കെ ചേർത്തിണക്കി ഈ നൃത്തത്തിന്റെ കോൺസെപ്റ്റ് തന്നെ ആക്ച്വലി ഒരു വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പൊ അതുപോലെ തന്നെ ഇത് യുവജനോത്സവ വേദിയിലും ഇപ്പം കഴിഞ്ഞ 10, 25, 30 വർഷങ്ങളായിട്ട് ഇത് യുവജനോത്സവ വേദിയിലും വളരെ പ്രാതിനിധ്യമുള്ള ഒരു കോമ്പറ്റീഷൻ ഐറ്റമായിട്ട് തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മുടെ കേരള യൂത്ത് ഫെസ്റ്റിവലില്, അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവലിലൊക്കെ ഇത് വൺ ഓഫ് ദി മെയിൻ ഐറ്റമാണ്. കേരള നടനം വൺ ഓഫ് ദി മെയിൻ ഐറ്റമാണ് കോമ്പറ്റീഷന് വേണ്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പം വളരെ കുട്ടികൾ തന്നെ ഇത് പഠിച്ച് വരുന്നതായിട്ടും കാണുന്നുണ്ട്. കേരളത്തിൽ ഇത് ഒരുപാട് പ്രചരണത്തിലുള്ള ഒരു കലയാണിത്. പക്ഷെ ആദ്യ കാലങ്ങളിൽ, അതായത് ഇപ്പം നമ്മളൊക്കെ നൃത്തം പഠിച്ചു തുടങ്ങിയ സമയമുണ്ടല്ലോ കാലങ്ങൾക്ക് മുമ്പ്, ആ സമയത്ത് ഈ കേരള നടനം, അതായത് കേരള നടനം പ്രചാരണത്തിൽ വന്നത് ഈ മോഹിനിയാട്ടത്തിന്റെയും ഭരതനാട്യത്തിനും ഒക്കെ ശേഷമാണ്. അതിനുശേഷം ഉടലെടുത്ത ഒരു കലയാണിത്. കാര്യം പണ്ട് പുരാതന കാലം തൊട്ടേ ഭരതനാട്യം ഉണ്ട്. അതിനുശേഷം അതിൽ നിന്ന് ഉടലെടുത്ത ഒരു കലാരൂപമാണ് മോഹിനിയാട്ടം. അതിനുശേഷം മോഹിനിയാട്ടത്തിൽ നിന്നും കഥകളിയുടെയും കണ്ടന്റുകൾ ഒന്നിച്ചു ചേർത്ത് ഉണ്ടായ ഒരു കലാരൂപമാണ് കേരള നടനം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ജനങ്ങളിലേക്ക് എത്തി വരുന്നതേ ഉള്ളൂ. ഇപ്പം യൂത്ത് ഫെസ്റ്റിവൽ വഴി, കേരളം വഴി, കേരളത്തിലെ പല സ്റ്റേജുകൾ വഴിയും ഇന്ന് ജനങ്ങളിലേക്ക് എത്തുന്നുണ്ട്. അങ്ങനെ അതിന്റെ പോപ്പുലാരിറ്റി ഇപ്പൊ കൂടി വരികയാണ്. അപ്പൊ കാലക്രമേണ ഇത് കൂടുതൽ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തുകയും കൂടുതൽ ആൾക്കാർ ഇത് പഠിക്കുകയും പിന്നീട് ഇതും വൺ ഓഫ് ദ പ്രധാനപ്പെട്ട ഒരു ഇന്ത്യൻ ക്ലാസിക്കൽ ആർട്ട് ഫോം ആയി തന്നെ അറിയപ്പെടും എന്നുള്ളത് ഉറപ്പാണ്.
2023 സിഡ്നിയിലെ റൌസ് ഹില്ലിൽ ആരംഭിച്ച ലക്ഷ്മി സരസ്വതി സ്കൂൾ ഓഫ് ഡാൻസിൽ ഇപ്പോൾ 50 പേർ നൃത്തം അഭ്യസിക്കുന്നുണ്ട്. ഓസ്ട്രേലിയയിൽ മോഹിനിയാട്ടമടക്കമുള്ള മറ്റ് നൃത്തരൂപങ്ങൾക്ക് പ്രചാരം ലഭിക്കുമ്പോഴും കേരള നടനത്തെക്കുറിച്ച് അറിയുന്നവർ വളരെ കുറവായിരുന്നു എന്ന തിരിച്ചറിവാണ് ലക്ഷ്മിക്ക് കേരള നടനത്തിന് വേണ്ടി മാത്രം ഒരു നൃത്തവിദ്യാലയം തുടങ്ങാൻ പ്രേരണയായത്.
കേരള നടനം ഇപ്പൊ കേരളത്തിലാണ് വളരെയധികം പ്രചാരം ആയിട്ടുള്ള ഒരു കല, അല്ലെങ്കിൽ വളരെ പ്രാവീണ്യമുള്ള ഒരു കല തന്നെയാണ് കേരളത്തിൽ. പക്ഷേ ഇത് പഠിച്ചിട്ട് പുറത്തേക്ക് ആൾക്കാര് അധികം വന്നിട്ടില്ല. അതായത് പുറത്തുള്ള ആൾക്കാര് ഇത് കുറച്ച് നാളല്ലേ ആയുള്ളൂ കേരളത്തിൽ തന്നെ ഇത് ഇത്രയും പ്രചരിച്ചിട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് പഠിച്ചതും ഇതിനോടുള്ള അറിവുകളും പുറത്തുള്ള ആൾക്കാർക്ക് കുറവാണ്. ഇപ്പൊ ഓസ്ട്രേലിയ പോലുള്ള ഒരു വെസ്റ്റേൺ കൺട്രിയില് കേരള നടനം എന്ന കല അറിയുന്നവരും ഇത് പഠിച്ചവരും അധികമില്ല. കേരള നടനം അത്ര അധികം ഒരു ഇൻഡെപ്ത് ആയിട്ടുള്ള ഒരു കലാരൂപം തന്നെയാണ്. പക്ഷെ അതിന്റെ ഒരു ക്ലാസിക്കൽ കണ്ടന്റ് ജനങ്ങൾക്ക്, പ്രത്യേകിച്ച് വെസ്റ്റേൺ രാജ്യത്ത് ജീവിക്കുന്നവർക്ക് അധികം അറിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇതുപോലെയുള്ള വെസ്റ്റേൺ രാജ്യങ്ങളിൽ ഈ ഒരു കല എത്തിക്കണമെന്നും അങ്ങനെ അതിനൊരു പ്രചാരണം നടത്തണമെന്ന് വെച്ചിട്ടാണ് കേരളനടനം മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് ഒരു സ്കൂള് തുടങ്ങണമെന്ന് ഞാൻ ആഗ്രഹിച്ചത്. പ്രോപ്പർ ക്ലാസിക്കൽ ഇന്ത്യൻ ആർട്ട് ഫോം പോലെ തന്നെ ആഴമേറിയ ഒരു ആർട്ട് ഫോം ആണിത്. ഈ ഒരു ആർട്ട് ഫോമിന്റെ വേറൊരു പ്രത്യേകത, ഇത് പഠിക്കുമ്പോൾ ലാസ്യ രൂപവും, അതായത് ആ ഗ്രേസ് ഫോം ഉണ്ടല്ലോ, ഒരു ക്ലാസിക്കൽ ആർട്ടിന്റെ ഗ്രേസ് ഫോമും അതുപോലെ തന്നെ താണ്ഡവം, ഒരു മസ്കുലൈൻ ഫോമും, ഇത് രണ്ടും ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. അതായത് സ്ലോ പേസിലും ഫാസ്റ്റ് പേസിലും കളിക്കാൻ നല്ല രീതിയിൽ നമ്മളെ ചിട്ടവട്ടപ്പെടുത്തിയെടുക്കാൻ ഈ ഒരു ആർട്ട് ഫോം കൊണ്ട് പറ്റും. അതുപോലെ തന്നെ ഇതിന്റെ ചുവടുകളും അംഗപ്രത്യംഗവും ഭേദങ്ങൾ എന്ന് പറയും, അതായത് നമ്മളുടെ ഹാൻഡ് മൂവ്മെന്റ്സ്, നമ്മളുടെ പിന്നെ പാദഭേദങ്ങൾ, കാലുകൾ കൊണ്ടുള്ള മൂവ്മെന്റ്സ്, കണ്ണ്, മൂക്ക്, ഇതിനെല്ലാ ഭേദങ്ങളുണ്ട് ഇതിന്. അപ്പം മറ്റ് ആർട്ട് ഫോം പോലെ തന്നെ ഇതിന്റെ തിയറിയും വളരെ ഡീപ്പായിട്ടുള്ള തിയറിയാണ്. അപ്പം അതിന്റെ യൂസേജസ്, ഇതെല്ലാം ഇതുവഴി, കേരള നടനം പഠിക്കുന്നത് വഴി വളരെ ഡീപ്പായിട്ട് പഠിക്കാൻ സാധിക്കുന്നതാണ്. ഈ കേരള നടനത്തിന്റെ മുദ്രകൾ പഠിക്കുന്നത് വഴി കഥകളി, മോഹിനിയാട്ടം, കൂടിയാട്ടം, ഇതിന് നാലെണ്ണത്തിനും ഒരേ മുദ്രകളും ഒരേ വേദങ്ങളുമാണ് ഉപയോഗിച്ചിരിക്കുന്നത് കേരളത്തിൽ. ഇത് നാലും ഒരുപോലെ പഠിക്കാൻ പറ്റുമെന്നുള്ളതാണ് അതിന്റെ മറ്റൊരു പ്രത്യേകത.
ഓസ്ട്രേലിയയിലെ വിവിധ വേദികളിൽ അരങ്ങേറിയ കേരള നടനം കാണികളിൽ വൻ മതിപ്പാണ് ഉണ്ടാക്കിയതെന്ന് ലക്ഷ്മി പറയുന്നു. മാത്രമല്ല രണ്ടാം തലമുറയിലുള്ളവരും കേരള നടനം പഠിക്കണമെന്ന ആഗ്രഹത്തോടെ മുന്നോട്ട് വരികയും ചെയ്തു.
ഓസ്ട്രേലിയൻ മലയാളികൾ ഇതുവരെ ഈ കലയെ ഇരു കൈകളും നീട്ടി സ്വീകരിച്ചതായിട്ടാണ് എനിക്ക് അനുഭവപ്പെടുന്നത്. കാര്യം ഇപ്പം അഡൽട്സ് ആയാലും കിഡ്സ് ആയാലും ഒരു നമ്മൾ ഈ സ്കൂളിൽ തുടങ്ങിയപ്പോൾ തന്നെ ഒരു നല്ല കൂട്ടം നമ്പേഴ്സ് തന്നെ നമ്മുടെ സ്കൂളിൽ ആദ്യമായിട്ട് തന്നെ വന്നു ചേർന്നിരുന്നു. അതോടൊപ്പം തന്നെ ഇപ്പോൾ നമ്മൾക്ക് ഈ കഴിഞ്ഞ ഒരൊറ്റ വർഷം കൊണ്ട് തന്നെ 4 വലിയ തിയേറ്റർ ഷോ ഉൾപ്പെടെ 12 വലിയ വേദികൾ നമ്മളുടെ കേരള നടനത്തിന് പ്രാതിനിധ്യം നൽകിയുള്ള നൃത്തം നമ്മൾ കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് തന്നെ ചെയ്തു കഴിഞ്ഞു. അപ്പൊ അത് തന്നെ ഓസ്ട്രേലിയൻ മലയാളികൾ ഇതിനെ ഇരു കൈകളും നീട്ടി സ്വീകരിച്ചു എന്നുള്ളതിന്റെ ഒരു ലക്ഷണമാണ്. ഞാൻ പല മെഗാ ഷോകളും ചെയ്തിട്ടുണ്ട്. അപ്പൊ കഴിഞ്ഞ വർഷം ഒരു മെഗാ ഷോ ഇതുപോലെ ഒരു ഡിസ്കഷൻ നടക്കുമ്പോൾ, അപ്പൊ അപ്പോഴാണ് ഈ കേരള നടനത്തിന്റെ മാത്രം ഒരു മെഗാ ഷോ ഉണ്ടാക്കിയാൽ എങ്ങനെയാണ്, എങ്ങനെയിരിക്കും എന്നൊരു ആശയം മനസ്സിലേക്ക് എനിക്ക് വന്നു. അപ്പൊ അങ്ങനെയാണ് നമ്മള് കഴിഞ്ഞ വർഷം വേൾഡ് മലയാളി കൗൺസിലിന് വേണ്ടിയിട്ട്, കാര്യം അതിന്റെ റീച്ചും ഒത്തിരി വലുതായിരിക്കുമല്ലോ വേൾഡ് മലയാളി കൗൺസിലൊക്കെ നടത്തുമ്പോൾ. അപ്പൊ അങ്ങനെയാണ് നമ്മൾ കേരള നടനം മാത്രം കൺസെപ്റ്റലൈസ് ചെയ്തുകൊണ്ട് ഒരു നല്ലൊരു കീർത്തനം ഉണ്ടാക്കുകയും അതിൽ മറ്റ് കലാരൂപങ്ങളിൽ ട്രെയിൻഡ് ആയിട്ടുള്ള, അതായത് നമ്മുടെ ക്ലാസിക്കൽ ഇന്ത്യൻ ക്ലാസിക്കൽ ആർട്ട് ഫോംസിൽ, പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യൻ ആർട്ട് ഫോംസിൽ ട്രെയിൻഡ് ആയിട്ടുള്ളവരെ എടുത്തിട്ട് ഞാൻ ഈ കേരള നടനം മാത്രം ട്രെയിൻ ചെയ്യിച്ചു കുറച്ച് നാള്. എന്നിട്ട് കേരള നടനം ഫുള്ളി ഡെഡിക്കേറ്റഡ് ആയിട്ട് അതിന്റെ മാത്രം ഒരു മെഗാ ഷോ നമ്മൾ നടത്തി കഴിഞ്ഞ വർഷം. അത് ആണ് ഒരു 1500-2000 വരെ ആൾക്കാർ കാണികളായിട്ടുണ്ടായിരുന്ന അവിടെ. അതിനുശേഷമാണ് ഇത്രയും പോപ്പുലർ ആയ ഒരു ഇൻട്രസ്റ്റ് ആൾക്കാരിൽ നിന്ന് ഇങ്ങോട്ട് റിക്വസ്റ്റ് വരികയായിരുന്നു ഇതിന്റെ ഒരു സ്കൂള് തുടങ്ങണം എന്ന് പറഞ്ഞതന്നെ കേരള നടനത്തിന്റെ. അപ്പൊ അതും ഒരു കാരണമാണ് നമ്മൾ ഈ കേരള നടനം മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തൊരു സ്കൂള് തുടങ്ങാൻ. കേരള നടനത്തിന്റെ കാര്യം മാത്രം പറയുകയാണെങ്കിൽ, നമ്മൾ ഈ അഡൽറ്റുകളാണ് കൂടുതലും ആദ്യം ഇത് പഠിക്കാൻ വന്നത് നമ്മുടെ സ്കൂളിലേക്ക്. അത് ഈ അഡൽട്സിന് ഇത് ഇത്രമാത്രം ഇത് ഇൻട്രസ്റ്റിംഗും ഇൻഡെപ്തുമായിട്ടുള്ള ഒരു കലാരൂപമാണെന്ന് അവർ മനസ്സിലാക്കി അവർ തന്നെ അവരുടെ മക്കളെ ഈ കല പഠിക്കാൻ പറഞ്ഞു വിടുകയായിരുന്നു നമ്മളുടെ ഈ സ്കൂളിലേക്ക്. അതാണ് എനിക്ക് വളരെ കാര്യം. അവരത് സ്വീകരിച്ചത് കൊണ്ടാണല്ലോ അവരുടെ മക്കളും ഇത് പഠിക്കണം. അപ്പൊ എന്റെ സ്കൂളില് പല അഡൽട്സുകളുടെയും മക്കളും ഇവിടെ പഠിക്കുന്നുണ്ട്.
ഒരു പുതിയ കലാരൂപം പഠിക്കുന്നതിലുപരി ഇത് മെഡിറ്റേഷൻ പോലെയാണെന്നാണ് കേരള നടനം ഇപ്പോൾ അഭ്യസിക്കുന്ന ദിവ്യയും സ്വപ്നയും എല്ലാം പറയുന്നത്.
It has aspects from Kathakali, Mohiniyattam, so a lot of like masculine and feminine art forms as well. So for me, it's like therapy.
Kerala nadanam padichu thodangiyappozhaanu oru ellam thigandu oru kalaarupamaanallo manasilakkiyathu.
ഇപ്പോൾ സിഡ്നിയിൽ മാത്രമുള്ള ഈ കേരള നടനം വിദ്യാലയത്തെ ഓസ്ട്രേലിയയുടെ മറ്റു ഭാഗങ്ങളിലേക്ക് എത്തിക്കാനും അതിലൂടെ കേരള നടനത്തിന് ഓസ്ട്രേലിയയിൽ കൂടുതൽ പ്രചാരം നൽകാനുമാണ് ലക്ഷ്മി ശ്രമിക്കുന്നത്.
തിയേറ്റർ കൺസേർട്ടുകൾ, കേരള നടനത്തിന്റെ തിയേറ്റർ ക്ലാസിക്കൽ കൺസേർട്ടുകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ എൻ്റെ ഒരു പ്രധാനമായ ലക്ഷ്യം. അതായത് അതിൻ്റെ തനതായിട്ടുള്ള വേഷ വിധാനങ്ങൾക്ക് ഉപയോഗിച്ച് അതിൻ്റെ തനതായ ശൈലിയിലുള്ള ക്ലാസിക്കൽ കൺസേർട്ടുകൾ, ഇപ്പൊ ഭരതനാട്യത്തിന്റെയും മോഹിനിയാട്ടത്തിന്റെയും കുച്ചിപ്പൊടിയുടെയും അതുപോലെ തന്നെ കഥക്കിന്റെയും ഒക്കെ കൺസേർട്ടുകൾ നടത്തുന്ന പോലെ കേരള നടനം കൺസേർട്ടുകൾ നടത്തുക തിയേറ്റർ ഷോസ് ആയിട്ട് തന്നെ. അതാണ് എൻ്റെ ഒരു ലക്ഷ്യം. മറ്റു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാനിപ്പോൾ ഒരു സ്ഥലത്ത് മാത്രമാണ് നമ്മൾ സിഡ്നിയിലെ സ്കൂളിലുള്ളത്, മറ്റു സ്ഥലങ്ങളിലേക്കും സമയം പോലെ മറ്റു കുട്ടികൾക്കും മുതിർന്നവർക്കും ഇതിൻ്റെ നമ്മുടെ ഇപ്പം ഈ സ്റ്റേറ്റ് തന്നെ പല ഭാഗത്തേക്കും സ്കൂള് എക്സ്റ്റെൻഡ് ചെയ്യണമെന്നും അവിടെയുള്ള ആൾക്കാർക്കും ഇത് പഠിക്കാനും ഉള്ള മറ്റ് സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കണമെന്നും ആഗ്രഹമുണ്ട്. അതുപോലെ തന്നെ അതായത് ഇന്ത്യൻ കൗൺസിലേറ്റിന്റെ സപ്പോർട്ടോടെ തന്നെ ന്യൂ സൗത്ത് വെയിൽസ് കൂടാതെ മറ്റ് സ്റ്റേറ്റുകളിലേക്കും വേദികൾ വ്യാപിപ്പിക്കണമെന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. അതിനുള്ള ഒരു ശ്രമവും നടക്കുന്നുണ്ട്.
പ്രിയ ശ്രോതാക്കളെ, കേരളത്തിന്റെ സ്വന്തം കലയായ കേരള നടനത്തിന് വേണ്ടി മാത്രം ഓസ്ട്രേലിയയിലുള്ള ഒരു നൃത്തവിദ്യാലയത്തെ കുറിച്ചാണ് നമ്മൾ ഇതുവരെ കേട്ടത്. ഇതുപോലുള്ള മലയാളികളെ സംബന്ധിക്കുന്ന വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി SBS മലയാളത്തെ പിന്തുടരുക. ഈ പോഡ്കാസ്റ്റ് നിങ്ങൾക്കായി അവതരിപ്പിച്ചത് റിൻഡോ ആന്റണി.